ഓസ്ട്രേലിയയിലെ കോവിഡ് സാഹചര്യം നിയന്ത്രണത്തിലായത് കാരണം ഒരു പരിധിവരെ സാധാരണ രീതിയിലുള്ള ജീവിതം ഇവിടെ സാധ്യമാണ്. എന്നാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും സ്ഥിതി ഇങ്ങനെയല്ല. കോവിഡ് മൂലം മാസങ്ങളായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നേരിൽ കാണാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും പലയിടങ്ങളിലും. ചില രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾ അവിടുത്തെ സാഹചര്യം വിവരിക്കുന്നു. പൂർണ്ണമായും ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുകയാണ് ഫ്രാൻസിൽ. 3 ആഴ്ചത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൗൺ വൈകാതെ പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പാരീസിലുള്ള ജോജു കാട്ടുകാരൻ വിവരിക്കുന്നു.
പാരീസിപ്പോ ഫുള്ളി ലോക്ക്ഡൗൺ ആണ്. ഇപ്പൊ അത്യാവശ്യ സാധനങ്പ്പിന്റെ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഷോപ്പിംഗ് മാൾസ് എല്ലാതും അടച്ചിരിക്കുകയാണ്. പിന്നെ വൈകിട്ട് 7 തൊട്ട് കാലത്തെ 6 വരെ തീരെ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ പകല് ഒരാളുടെ അഡ്രസ്സിൽ നിന്ന് 10 കിലോമീറ്ററിന് മേലെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കോവിഡ് കേസ് ഇപ്പൊ കഴിഞ്ഞ 3 ആഴ്ചയായിട്ടാണ് ഫുള്ളി ലോക്ക്ഡൗൺ. കഴിഞ്ഞ 3 മാസമായിട്ട് പാർഷ്യൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. അത് കേസ് കുറയാതെ ആയപ്പോഴാണ് ഇപ്പോ ഫുള്ളി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഫ്രാൻസിലെ 2 സിറ്റീസിൽ കൂടുതലായിട്ട് കൂടുതലുണ്ടായിരുന്നത് നീസും പാരീസൊക്കെ ആയിരുന്നു. പിന്നെ അത് സ്പ്രെഡ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഫുള്ളി ലോക്ക്ഡൗൺ ആയത്. കേസസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോ ഗവൺമെന്റ് ലോക്ക്ഡൗൺ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. സ്കൂൾസൊക്കെ പണ്ട് സ്കൂൾസൊക്കെ ഓപ്പൺ ആയിരുന്നു, കുട്ടികൾ, ചെറിയ കുട്ടികളുടെയൊക്കെ. അപ്പൊ അത് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണ്.
ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഫ്രാൻസിൽ 100,000-ൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ ഓസ്ട്രേലിയയിലും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഫ്രാൻസിലും ഇക്കാര്യം പരിഗണിക്കുന്നതായി ജോജു കാട്ടുകാരൻ പറയുന്നു.
ഇപ്പൊ ഫ്രാൻസില് ഇവിടുത്തെ ന്യൂസിൽ ഇപ്പൊ ഇന്നലെയും ഇന്നായിട്ട് വളരെയധികം ഇന്ത്യയുടെ കോവിഡിന്റെ സിറ്റുവേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ വൈറസ് ഇന്ത്യയിലത്തെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് യൂറോപ്പ് കംപ്ലീറ്റ് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഫ്ലൈറ്റ്സും ബാൻ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാരീസ്, ഫ്രാൻസും മിക്കതും ഫുള്ളി ഇന്ത്യൻ ഫ്ലൈറ്റ്സ് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്.
ഫ്രാൻസിലെ വാക്സിനേഷൻ പദ്ധതിയിലും ആശങ്കയുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
വാക്സിനേഷൻ ഇപ്പോ 55 വയസ്സിന് മേലുള്ളവർക്കാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ വാക്സിന്റെ ക്ഷാമം കാരണം ഇപ്പൊ സെക്കൻഡ് ഡോസും ഇതും കുറവാണ്, എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോ സെക്കൻഡ് വാക്സിൻ ചിലപ്പോ ബ്രാൻഡ് മാറ്റിയിട്ടൊക്കെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില വാക്സിൻ ഇവിടെ നിർത്താനുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
മലയാളി സമൂഹത്തിൽപ്പെട്ടവർ പരസ്പരം കണ്ടിട്ട് ഏറെ നാളുകളായെന്ന് ജോജു പറയുന്നു.
മലയാളി കമ്മ്യൂണിറ്റികൾ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നേരിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല, എല്ലാവരും ടെലിഫോൺ മുഖേനയുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മലയാളികളിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലർക്കും കോവിഡ് എഫക്ട് ചെയ്തിട്ട് എല്ലാവരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. 500,000-ൽ ആളുകൾ ഇതിനകം അവിടെ മരിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടതായി മേരിലാൻഡിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ ബ്രിജറ്റ് ആലങ്കര വിവരിക്കുന്നു.
ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏതായാലും വളരെ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കമ്പയർ ടു ലാസ്റ്റ് ഇയർ. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് വളരെ ഹൈ നമ്പേഴ്സ് ഓഫ് കോവിഡ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്, ഹോസ്പിറ്റലൈസേഷൻസ് ഒക്കെ ഒത്തിരി ഒരു 100% എന്ന് പറയായിരുന്നു. പക്ഷേ ഫ്രം ലാസ്റ്റ് മന്ത് വാക്സിനേഷൻ ഡ്രൈവും ആൾക്കാരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസസും എല്ലാം ഇത് ചെയ്ത് നമ്പേഴ്സ് ഒത്തിരി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഫ്ലാറ്റ് ട്രെൻഡിലേക്കാണ്. ഹോസ്പിറ്റലൈസേഷൻസും ന്യൂ കേസസും ഇപ്പോഴേ ഇരിക്കുന്നത്. ഡെത്ത് റേറ്റ് വന്നിട്ട് നെഗറ്റീവ് ഇതിലാണ് അമേരിക്കയിലെ ഈ ഒരു സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവെ കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഒരു ലീപ്സ് ആൻഡ് ബൗൺസിലാണ് നമ്മൾ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് കോവിഡിനെ ഒന്ന് നേരിടാനായിട്ട്.
വാക്സിനേഷൻ പദ്ധതി ഉൾപ്പെടെ മാറ്റത്തിന് സഹായിക്കുന്നതായി ബ്രിജറ്റ് ചൂണ്ടിക്കാട്ടി.
18 and above ഉള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്കും അവൈലബിൾ ആണ്. ഒത്തിരി പേര് അത് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അവരുടെ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് മരണങ്ങളും കേസുകളും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലും കുറഞ്ഞിരിക്കുന്നത്. താൽക്കാലികമായിട്ട് കഴിഞ്ഞ ആഴ്ച അവര് ഏതാണ്ട് ബ്ലഡ് ക്ലോട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുകയെങ്കിൽ വാക്സിൻ അവരൊന്ന് ബാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് പിന്നെയും അത് സ്റ്റഡിയൊക്കെ നടത്തി കുഴപ്പമില്ല എന്ന് കൺഫേം ചെയ്ത് അതും കുറഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മെയിനായിട്ട് ഫൈസറും മോഡേണയാണ്.
ഒട്ടേറെ ആളുകൾ പ്രതിരോധ നടപടികൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും നിരവധി പേർ ഇപ്പോഴും രോഗത്തെ നിസാരമായി കാണുന്നുവെന്ന് ബ്രിജറ്റ് ചൂണ്ടിക്കാട്ടി. ടോക്കിയോയിൽ ഒളിമ്പിക്സ് നടക്കാൻ 100-ൽ താഴെ ദിനങ്ങളാണ് ബാക്കി. കോവിഡിന്റെ സാഹചര്യത്തിൽ ഒളിമ്പിക്സ് നടത്തുന്നതിനോട് ടോക്കിയോയിലെ 60% ആളുകൾ എതിർക്കുന്നതായാണ് സർവേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജപ്പാൻ മത്സരങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് ടോക്കിയോയിലുള്ള ടോണി കെ ജോൺ വിവരിക്കുന്നു.
ഒളിമ്പിക്സ് 2011 സുനാമി ആൻഡ് അസോസിയേറ്റഡ് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറണം, ജപ്പാനിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരണം എന്ന ഫോക്കസിലായിരുന്നു 2020 ഒളിമ്പിക്സ് ടാർഗറ്റ് ചെയ്തത്. അതേ പേരിൽ അവർ 2021 നടത്താൻ ഗവൺമെന്റ് വളരെ എഫേർട്ട് ഇടുന്നുണ്ട്. എങ്കിൽ കൂടിയും പൊതുജന താല്പര്യം ഏകദേശം ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് 70% വ്യക്തികളും വേണ്ട എന്നുള്ള ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാലും ജപ്പാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക്സ് നടന്നില്ലെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ട്. അതിന്റെ ഭാഗമായി ജപ്പാൻ എന്ന രാജ്യത്തിൽ പല പല ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു, എസ്പെഷ്യലി ടോക്കിയോ ഏരിയയിൽ. കാരണം ടോക്കിയോ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അടുത്തുള്ള സിറ്റീസിലോട്ടാണ് ബാക്കി കുറെ കായിക മത്സരങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഒരു ലോക്ക്ഡൌണും കൂടെ കാണാൻ സാധ്യതയുണ്ട്. വിത്തിൻ ഫ്യൂ അവേഴ്സ് ഫ്രം നൗ അല്ലെങ്കിൽ നാളേക്കുള്ളിൽ പ്രൈം മിനിസ്റ്റർ ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന പോലെ ന്യൂസ് എല്ലാം കേൾക്കുന്നു.
ജപ്പാനിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ലോക്ക്ഡൌണുകൾ പതിവാണെന്നും ടോണി പറയുന്നു.
2020 മാർച്ച് ഏപ്രിലിന് ശേഷം ഏകദേശം ഒരു 3 ലോക്ക്ഡൌൺ കഴിഞ്ഞു. ഇവിടെ ലോക്ക്ഡൌൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇന്ത്യയിൽ നടന്നതുപോലെ ഉള്ള ലോക്ക്ഡൌൺ അല്ല, കാരണം ജപ്പാൻ ലോ പ്രകാരം കംപ്ലീറ്റ് മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ളത് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് മുതൽ ജപ്പാനിലെ മേജർ കമ്പനീസ് മിക്കതും എംപ്ലോയീസ് വർക്ക് ഫ്രം ഹോം ആണ്. ചെറിയ കമ്പനീസ് 50, 200, 500 പേരുള്ള കമ്പനീസിലുള്ളവർ മിക്കവാറും ഓഫീസിൽ ഇന്നും യാത്ര ചെയ്യുന്നുണ്ട്. ആ കഴിഞ്ഞ ഒരു വർഷം തൊട്ട് ഇപ്പോൾ വരെ ഉള്ള ഒരു ഡെയിലി കൗണ്ടിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ദിവസം 70 മുതൽ 200 വരെയുള്ള റിപ്പോർട്ടഡ് കേസസ് ആയിരുന്നു ടോക്കിയോ എന്ന സിറ്റിയിൽ മാത്രം. പക്ഷേ ഈ കഴിഞ്ഞൊരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ അത് 500 മുതൽ 800 വരെ പെർ ഡേ ഉള്ള റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. 3000-4000 ടെസ്റ്റിൽ നിന്നുള്ള റിസൾട്ട് മാത്രമാണ്.
ഇതിനു പുറമെ കോവിഡ് സാഹചര്യം അനുസരിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ പൊതുജനം വരുത്തിക്കഴിഞ്ഞതായും ടോണി ചൂണ്ടിക്കാട്ടുന്നു.
ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷം വെച്ച് അപേക്ഷിച്ച് ജനങ്ങൾ എല്ലാവരും ഒന്ന് അഡാപ്റ്റ് ആയിട്ടുണ്ട്. കോവിഡിന് എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിന്റെ ഭാഗമായി എവിടെ ചെന്നാലും സാനിറ്റൈസർ, മാസ്ക് ധരിക്കുക എന്നത് മസ്റ്റ്. ട്രെയിനുകളിൽ പോലും AC ഓപ്പറേഷണൽ ആണെങ്കിൽ കൂടിയും ഗ്ലാസ് താപ്പി കുറച്ച് താപ്പി വെച്ചിരിക്കും. അങ്ങനെയാണ് ടാക്സികളിലും.
സൗത്ത് ആഫ്രിക്കയിലെ ലിംപോംപോ പ്രവിശ്യയിലുള്ള ഒരു മലയാളിയാണ് KM ഫിലിപ്പ്. സൗത്ത് ആഫ്രിക്ക മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട കോവിഡ് സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായാണ് അദ്ദേഹം വിലയിരുത്തുന്നത്.
സൗത്ത് ആഫ്രിക്കയിലെ കോവിഡ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്ന പറയാം. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുകയാണെങ്കിൽ പ്രതിദിനം കാണുന്ന ഒരു പ്ലസ് ഓർ മൈനസ് 1000 കേസസ് ജനറലി മറ്റ് പല രാജ്യങ്ങളെ കാട്ടിൽ അല്പം കൂടുതലാണ്. ഒരു ഭീകരമായ സിറ്റുവേഷൻ ഒന്നും പറയാനൊന്നുമില്ല. മറ്റ് രാജ്യങ്ങൾ പറയുന്ന പോലൊക്കെ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കൂടുതൽ ഉള്ള കാരണം അത് തെറ്റാ. അതല്ല, ഇത് സ്റ്റെബിലൈസ് ചെയ്തു ഒരു എന്ന് പറയാം. 1000 കേസ് ചിലപ്പോൾ 700, 1200, 1500 കേസാണ്.
എന്നാൽ വാക്സിനേഷൻ പദ്ധതിയിൽ തടസ്സങ്ങൾ ഉള്ളതായും അദ്ദേഹം പറയുന്നു.
വാക്സിനേഷനെ പറയാൻ പൊതുവിൽ വാക്സിനേഷൻ ഇവിടെ ഒരു അല്പം പാടില്ല. ഇന്ത്യയിൽ ആദ്യം ഒരു ഒരു കൺസൈൻമെന്റ് ഓഫ് വാക്സിൻസ് ഇവിടെ കൊണ്ടുവന്നു. അത് പിന്നെ അത് ഇതിനെ തിരസ്കരിച്ചു, ഈ ഇവിടുത്തെ വലിയ നിന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഇവിടെ ഇറക്കുമതി ചെയ്തു. അതിന്റെ ഹെൽത്ത് പ്രൊഫഷൻസ് ഓൾമോസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഇപ്പം 60% ഉള്ളത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പഠിക്കോ ആൻഡ് കമ്പയർ അതർ രാജ്യം വേറെ രാജ്യമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ വാക്സിനേഷൻ അത്ര ഭംഗിയായിട്ടല്ല പോകുന്നു.
സൗത്ത് ആഫ്രിക്കയിലെ മലയാളി സമൂഹത്തെ ഏത് രീതിയിൽ ഇതുവരെ കോവിഡ് സാഹചര്യം ബാധിച്ചിരിക്കുന്നുവെന്ന് ഫിലിപ്പ് വിവരിച്ചു.
ആ മലയാളി കമ്മ്യൂണിറ്റി ഇച്ചിലൂടെ കോഷ്യസ് ആണ്. അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പൊതുവിലാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി മറ്റ് രാജ്യങ്ങളെ വെച്ച് ഇപ്പോൾ ഓസ്ട്രേലിയയോ ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. കൂടി വന്ന ഒരു 2000-3000 മലയാളി ഫാമിലീസ് കൂടി ഈ രാജ്യം മൊത്തത്തിൽ കാണപ്പെട്ടു. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ടത്തിൽ ഞാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. ഒരു less than 10 പേര് ഒക്കെ ഉള്ളു ഇതുമായിട്ട് കാര്യമായിട്ട് പ്രശ്നം വന്ന് മരണം സംഭവിച്ചിട്ടുള്ളൂ. less than 10 കൂടിയിട്ടില്ല, എനിക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. എന്നാലും അതിൽ കുറവാണ്, 10 കുറവാണ്. എനിക്കറിയാതെ കുറച്ച് കേസുകളുണ്ട്.
വിദേശരാജ്യങ്ങളിൽ മലയാളികൾ അവിടുത്തെ കോവിഡ് സാഹചര്യവും ഈ പ്രശ്നത്തെ നേരിടാൻ പൊതുജനവും അധികൃതരും എടുക്കുന്ന നടപടികളെക്കുറിച്ചും വിവരിച്ചതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കോവിഡ് ഇപ്പോഴും ഒരു ഭീഷണിയായി നിലകൊള്ളുന്നുവെന്നും സ്ഥിതി പൂർണ്ണമായും പഴയ രീതിയിലാകാൻ വളരെയേറെ സമയമെടുക്കുമെന്നുള്ള സാധ്യത തന്നെയാണ് ഈ രാജ്യങ്ങളിലെ അവസ്ഥയിൽ നിന്ന് വ്യക്തമാകുന്നത്.